നാടിറങ്ങുന്ന കാട്ടുനീതി. അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റുലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി.
പലപ്പോഴും പലതരം വന്യജീവികളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയ വയനാട്ടുകാരെ കഴിഞ്ഞ 4 ദിവസങ്ങളോളമായി ആശങ്കയിലാക്കിയത് ഒരു കരടിയാണ്. ജനത്തെ ആശങ്കയിലാക്കി നാടുനീളെ ഓടിച്ച കരടിയുടെ സാന്നിധ്യം ആദ്യം സ്ഥിരീകരിച്ചത് പയ്യമ്പള്ളി മുട്ടങ്കരയിലാണ്. അവിടെ ആൾതാമസമില്ലാത്ത ഒരു വീടിന്റെ പിൻവശത്തെ വാതിൽ ആരോ തകർക്കാൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിനിടെയാണ് പ്രദേശത്ത് കരടിയുടെ സാന്നിധ്യം ആദ്യം സ്ഥിരീകരിച്ചത്. ഈ വീടിന്റെ സമീപത്തുള്ള മറ്റൊരു വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് കരടിയുടെ ചിത്രം പതിഞ്ഞത്. എന്നാൽ ഞായറാഴ്ച രാത്രി മാനന്തവാടി നഗരസഭാ പരിധിയിലെ വള്ളിയൂർക്കാവ് നെഹ്റു മെമ്മോറിയൽ UP സ്കൂളിന് സമീപത്താണ് കരടിയെ ആദ്യം കണ്ടത്. പിന്നീട് വള്ളിയൂർക്കാവ് മേലേക്കാവ് കവാടത്തിന് സമീപം വീട്ടുമുറ്റത്ത്, എടവക ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ തോണിച്ചാൽ, പീച്ചങ്കോട്, കൊമ്മയാട്, തുടർന്ന് വെള്ളമുണ്ട പഞ്ചായത്തിലെ കുന്നുമലങ്ങാടി, പാലയാണ, വട്ടോളിക്കുന്ന് നിന്ന് ചമ്പക്കുനി വയലിലെ തുരുത്തിൽ, കാരിക്കാമല വെള്ളരി വയൽ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ കരടിയെ കണ്ടു. 4 ദിവസത്തോളം വടക്കേ വയനാടിനെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ കരടി 4-ാം ദിനം പനമരത്തും എത്തുകയുണ്ടായി. പനമരം ടൌണിന് സമീപത്തെ കീഞ്ഞുകടവ് മാതോത്തുപൊയിൽ റോഡിൽ കരടിയെ കണ്ടെന്ന ശബ്ദസന്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെ ഭീതിയോടെയാണ് പ്രദേശവാസികൾ വീടിന് പുറത്തേക്കിറങ്ങിയത്. എന്നാൽ ജനുവരി 25 പുറത്തുവന്ന വിവരങ്ങളനുസരിച്ച് വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ കാട് കയറ്റിയതായി വനംവകുപ്പ് അറിയിക്കുകയുണ്ടായി. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ വനത്തിലേക്കാണ് കരടിയെ ഓടിച്ചു കയറ്റിയത്. നെയ്ക്കുപ്പ മേഖലയിൽ കരടിയെ കണ്ടുവെന്ന നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് ചെഞ്ചടി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നാണ് കരടിയെ ഓടിച്ച് കാട്ടിൽ കയറ്റിയത്. തൽക്കാലം ജനങ്ങൾക്ക് ഒരാശ്വാസമായെങ്കിലും പലർക്കും ഭീതിയൊഴിഞ്ഞിട്ടില്ല. മാനന്തവാടി നഗരസഭയും 3 പഞ്ചായത്തും കടന്ന് കരടിയോടിയപ്പോൾ ആശങ്കയുടെ മുൾമുനയിൽ നിന്ന ജനങ്ങൾക്കും കരടിയെ നേരിട്ട് കണ്ട പ്രദേശവാസികൾക്കും എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഇന്ന് ഈ പരിപാടിയിലൂടെ.
എന്റെ പേര് ജോണി, കൊമ്മേടാണ്. കൊമ്മേട് പള്ളിയിലെ ഇനി പറഞ്ഞ മിനിങ്ങാന്ന് എഴുതുന്ന വാതിൽ പൊളിച്ചു. എന്റെ ഉള്ളിൽ കയറി അരിയും പൻസാരിയും ഇതൊക്കെ എടുത്ത് ഭക്ഷിച്ച് തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കരിങ്ങാലിക്കാ പോയത്. പിന്നെ പള്ളി വേറെ ചെയ്തില്ല. അച്ഛന്റെ മുറിയുടെ അടുക്കള ഭാഗം പൊളിച്ചത് 3 മണിയോളം ആയിട്ടുണ്ടാവും ഏകദേശം. അപ്പൊ അച്ഛനെ വെച്ച് വലുതായിട്ട് ആ ഒരു ചെറിയ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. പക്ഷേ അത് പുള്ളി എണിച്ചു നോക്കിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ആർക്കൊന്നും കേട്ടില്ല. പിന്നെ ഭയങ്കര വിഷമം പറഞ്ഞു എല്ലാവർക്കും. പിന്നെ ഇതിപ്പോ എവിടെ ഉള്ളതെന്ന് അറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരു ശല്യമില്ലായിരുന്നു. വെല്ലപ്പെടുങ്ങാനൊരു ഒരു ഈ കുറങ്ങാനും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വരില്ല.
എന്റെ പേര് രാജീവൻ, ഇവിടെ കരിങ്ങാരി. കരിങ്ങാരത്ത് നിന്ന് കൊമ്മയാട്. പിന്നെ ഞങ്ങൾ കരടീനെ കണ്ടു. അപ്പം നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മാത്രം. നിങ്ങളെ ഞങ്ങൾ കണ്ടത് എങ്ങനെയാ പറഞ്ഞാൽ, ഫോറസ്റ്റുകാർ ആദ്യം വന്നിട്ട് ഇങ്ങനെ കരടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മുന്നേ ഏതോ വീട്ടിൽ കയറിയിട്ടുണ്ട്, പള്ളിയുടെ പിന്നെ റൂം തല്ലി പൊളിച്ചിട്ടുണ്ട്. പക്ഷേ പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ കഴിച്ചു, വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് സംശയം, എന്തോ ജീവി അല്ലാണ്ട് നോക്കി തിന്നുമല്ലോ, ഈ നിലത്ത് വീണ പഞ്ചസാര മനുഷ്യൻ തിന്നുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു വേഗം നേരം വെളുത്തപ്പം പാല് കൊണ്ടുവന്ന് പിള്ളേർ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഇവിടെ അടുത്ത് പത്തായിക്കുളം എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കരടീനെ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ഒരു പൂച്ചേനെ കഴിഞ്ഞ് വലിയ ഒരു കറുത്ത ഒരു സാധനമാണെന്ന് പറഞ്ഞു. കരടിയാന്ന് അവനും അറിയില്ല. ഇത് ആദ്യമായിട്ട് കാണുന്നുള്ളൂ. ഞങ്ങൾ വലിയ കരടീനെ കാണണമെങ്കിൽ വല്ല കാഴ്ച ബംഗ്ലാവ് പണ്ട് കണ്ടത് ഉള്ളൂ, ഇപ്പൊ ഒന്നും കണ്ടില്ല. ഇവിടെ വരുന്നതും ആരും അറിയുന്നില്ല. അങ്ങനെ അത് നേരെ ഇവിടെ വന്ന് അതിലെ കയറി പാലയാണെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോഴേക്ക് ഫോറസ്റ്റുകാർ വന്നു. പിന്നെ നേരെ വന്ന് ഞങ്ങളെ നെല്ലിനകത്തേക്ക് വന്നിറങ്ങി. എന്നാ നെല്ലിനകത്ത് ആ തുരുത്തേ കയറി. ഇവിടെ ഏതാണ്ട് നിങ്ങളെ ഞാനും കൂടെ നിൽക്കുന്ന അത്ര ദൂരത്താണ് ഈ കരടി നിൽക്കുന്നത്. എന്നാലും വെടിവെച്ചിട്ടൊന്നുമില്ല. ഇതിനെ തുരത്തി ഓടിച്ചു, തുരത്തി കുറേ ദൂരം എത്തിച്ചു. പിന്നെ അത് ഇവിടെ നിന്ന് ഈ വൈകുന്നേരം വരെ ഈ പ്രദേശം മൊത്തം ആൾ, ഒരു വള്ളിയൂർക്കാവിൻ്റെ ആളുണ്ട് ഇവിടെ കാണാൻ. ആ വന്ന ആൾക്കാരും നെല്ലി ചവിട്ടി നശിപ്പിച്ചു. ഞങ്ങളെ മുതൽ പോയി എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല.
രവീന്ദ്രൻ, നമ്മുടെ നാട്ടിലൊന്നും ഞാൻ വെള്ളമുണ്ടക്കാരനാണ്. അപ്പൊ വെള്ളമുണ്ടിയൊന്നും ഈ ശല്യം ഇല്ലാത്തതായി. ഇപ്പം പന്നി, പിന്നെ മയില്, കുരങ്ങ് എല്ലാം സാധനമായി. അപ്പൊ യാതൊരു രക്ഷയും കൃഷിക്കാരന് ജീവിക്കാൻ യാതൊരു വഴിയുമില്ലാത്ത ഈ അതിന്റെ ഇടയ്ക്ക് കാലാവസ്ഥേന്റെ ചതികൾ വേറെയും. അപ്പൊ കൃഷിക്കാരെ ആത്മഹത്യന്റെ വക്കിലാണ് ശരിക്കുള്ളത് ഇപ്പൊ. അപ്പൊ ഇതിന് സർക്കാർ തലത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതില്ലെങ്കിൽ, കാട്ടിൽ നിർത്താനുള്ള സംവിധാനം ശരിക്കില്ലെങ്കിൽ ഒന്നും നടക്കൂല. കൃഷിക്കാരെ ആത്മഹത്യ തന്നെ ചെയ്യേണ്ടി വരും. വേറെ അവന് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അവനൊരു കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ നശിച്ചു പോന്നെ. അപ്പോൾ ഇത് അധികാരികളും ഗവൺമെന്റ് എന്തെങ്കിലും ഒരു തീരുമാനം ഇതിന് എടുത്തില്ലെങ്കിൽ പിന്നെ മൃഗങ്ങളോട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവനാണ് കേസ്. ജനത്തിന് യാതൊരു വിലയുമില്ല.
ഗോവിന്ദൻ പാലയാണ്. ഇന്നലെ രാവിലെയാണ് ഇങ്ങനെ ഒരു കരടി വന്നിട്ടുണ്ട് എന്നുള്ള മോഹൻ ഫോറസ്റ്റിലായതുകൊണ്ട് അവനെ വിളിച്ചിട്ട് കുന്നുമലങ്ങാടി എന്നുള്ള ആൾക്കാർ പറഞ്ഞു. അപ്പോഴാണ് ഇതിങ്ങനെ അറിയുന്നത് കരടി വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ മോൻ തന്നെ അന്നേരം തന്നെ ഫോറസ്റ്റിലേക്ക് വിളിച്ച് അവരറിയിച്ച് അവർ പെട്ടെന്ന് തന്നെ വെള്ളമുണ്ടെന്ന് എത്തുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു മണി സമയമായി. അതിലിടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരുത്തർ ഇത് ഇടുന്നുണ്ട് അതിൻ്റെ നീക്കങ്ങളും. അങ്ങനെ ഒരു മണി ഒന്നര മണി സമയമായപ്പോൾ വീടിൻ്റെ മുന്നിലുള്ള റോഡ് കൂടിയിട്ട് ഫോറസ്റ്റിൻ്റെ വാഹനങ്ങളും ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ പോകുന്ന കണ്ടു. അപ്പം ഞാൻ അങ്ങോട്ട് റോഡിലേക്ക് പോയി. റോഡിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഈ കുന്നിലേക്ക് കയറിയിട്ടുണ്ട്, കക്കട കുന്നിലേക്ക് കയറിയിട്ടുണ്ട്, അത് പിന്നെ താഴേക്കാണ് പോയിട്ടില്ല, ആരും പുറത്തിറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ വയലിൽ വീട്ടിലേക്ക് നടന്നു വരുമ്പം താഴെയായി കക്കടവിൻ്റെ താഴെ കള്ളുഷാപ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മറ്റേ ചമ്പംകുനി ഭാഗത്തേക്ക് ക്രോസ് ചെയ്യുന്ന കണ്ടു. വയലിൽ കുടിയും ചെറുങ്ങനെ കണ്ട് വളരെ സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ കണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഒരു കുനിയിൽ വട്ടത്തിലും പാടങ്ങളായി ചുറ്റപ്പെട്ട കുനിയിൽ കയറിയതായിട്ടും അതിന് ചുറ്റും ഇവർ വളഞ്ഞതായിട്ടും അറിയുന്നത്. അങ്ങനെ വളഞ്ഞ അതിന് ശേഷം അവർ കുറേ പടക്കം പൊട്ടിച്ചും അങ്ങനെയൊക്കെ പിന്നെ പുറത്തി അടിച്ച് ഒരു അഞ്ച് മണിയോട് കൂടിയിട്ടാണ് പിന്നെ ലൈവിൽ ടി വി ലൈവിൽ കണ്ടത്. അതിങ്ങനെ അവിടുന്ന് ചാടി കള്ളുഷാപ്പിൻ്റെ ഭാഗത്തേക്കുള്ള മില്ലുകുന്നിലേക്ക് പോയി. അങ്ങനെ പിന്നെ മില്ലുകുന്നിന്ന് രാത്രി ഇതൊക്കെ കഴിഞ്ഞ് ഇവർ തെരച്ചിൽ നടത്തി അങ്ങനെ തിരിച്ചു പോയി. അന്നേരം മോന് ഫോറസ്റ്റിലായതുകൊണ്ട് അവരും കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രി ഇതുപോലെ ഒരു 10 മണിയാകുമ്പോൾ പറയുന്ന കേട്ടു കള്ളുഷാപ്പിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പിന്നെ ഇവിടുന്ന് പോയി. അങ്ങനെ അവിടുന്ന് പിന്നെ ചേരിയംകുല്ലി ഭാഗത്തേക്ക് വല വെട്ടുപാറ ഭാഗത്തേക്ക് പോയി. അങ്ങനെ പോയി അവിടുന്ന് ആ വെട്ടുപാറ പീടിയൻ്റെ അടുത്ത് നിന്ന് തോട്ടത്തിൽ കൂടി കയറി പോയി എന്ന് അറിയാൻ കഴിഞ്ഞു. ഇതിപ്പോൾ ഞങ്ങൾ മിനിയാന്ന് വൈകുന്നേരം വരെ ഒരു രാത്രിയൊക്കെ നടക്കാൻ ഒരു പേടിയും ഇല്ലായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ ഇത് ഏത് സമയം ഇനി പോയ വഴിക്ക് തന്നെ തിരിച്ചു വരുമോ എന്താണെന്നുള്ള യാതൊരു പിടുത്തവും.
എൻ്റെ പേര് അഞ്ജു, വീട് തരുവണ്ണ പാലിയാണ്, കുന്നുമലങ്ങാടി. ഇന്നലെ ഭക്ഷണം കഴിച്ച് പിന്നെ അതിൻ്റെ വേസ്റ്റ് കളയുമ്പോഴാണ് ആദ്യം കണ്ടപ്പോൾ ചോദിച്ചു പശുക്കുട്ടിയാണ്. പിന്നെ കുറച്ച് അവിടെ നിന്നപ്പോഴാണ് മനസ്സിലായത് കരടിയാണ് വരുന്നതെന്ന്. പിന്നെ കുറച്ചു നേരം നിന്ന് പിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആ ഞെട്ടലിൽ പിന്നെ കയറി ഓടി.
ഇതിനു മുമ്പ് എന്തെങ്കിലും മൃഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ടോ?
ഇല്ല, ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അതിന്റെ മുമ്പ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വന്നതിന് ശേഷം ഇല്ല ആദ്യമായിട്ടാണ്.
എന്റെ പേര് രാജൻ എന്നാണ്. സാധാരണ ഇതിൽ ഇപ്പോൾ ഒരു 6:30 വരുന്ന എഴുന്നേറ്റ് കടയിൽ പോയി ഒരു 3-4 പേപ്പർ നോക്കും. പിന്നെ പേപ്പർ നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഏട്ടൻ്റെ മനസ്സിനു അനീഷ് എന്ന് പറഞ്ഞാലും കൂടി പറഞ്ഞു എനിക്ക് അവിടെ ഒരു 30% സ്ഥലമുണ്ട്, അത് കുറച്ച് കാപ്പിയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ കാപ്പി വരക്കണമെന്ന് എൻ്റെ ഉദ്ദേശം. അപ്പോൾ പിന്നെ ആ ഉദ്ദേശം ഞാൻ ഒഴിവാക്കി. എന്ന് വെച്ചാൽ ആ തോട്ടത്തിലേക്കാണ് കരടി വന്നിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ തന്നെ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ചെറിയ കൈക്കോട്ട് എടുത്ത് ഇത്ര വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 8:20 ആയിട്ടുണ്ട് ആ സമയം, ഒരു എന്നൊരു ഒച്ച പോലെ കേട്ടു. അങ്ങനെ നോക്കുമ്പോൾ രണ്ടു ഭാഗം ഇങ്ങനെ വാ തുറന്ന് ഒരു ഞാൻ ഇപ്പപ്പെട്ട മനസ്സിന് വാ തുറന്ന് കണ്ടെങ്കിൽ മൃഗശാലയിൽ നിന്ന് അതേ രീതിയിൽ രണ്ടു പ്രാവശ്യം വായി തുറന്നപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ പിന്നെ താഴെ മതിലാന്ന് തൂമ്പെടുത്ത് ചാടിയിട്ടുണ്ട്. ഞാൻ മതിലുമ്മ കൂടെ എടുത്ത് ചാടി ഇവിടെ എത്തി വേഗം വാതിലടച്ച് കുന്നുമലങ്ങാടിയിലേക്ക് ഫോൺ ചെയ്തു. കരടി വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് 2-3 വീട്ടിൽ പറഞ്ഞു. ആ വീട്ടിലേക്ക് എന്നെ ഫോൺ ചെയ്ത് യഥാർത്ഥം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബഹളം ഞാൻ വാതിലടച്ച് കുറ്റിയിട്ട് അവരെ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് പേടി. പിന്നെ എന്താ എനിക്കെന്നെ അറിയുന്നില്ല, എനിക്ക് പിന്നെ ഓർമ്മയില്ല. ഈ പറഞ്ഞ കുന്നുമലങ്ങാടിയിൽ നിന്ന് കുട്ടികളൊക്കെ വന്ന് ഞാൻ പറഞ്ഞു ഏത് ഭാഗത്തേക്ക് പോയെന്ന് എനിക്ക് യാതൊരു രക്ഷയില്ല. ഞാൻ ആ മതിലുമെന്ന് ചാടി എന്നെ കാലിന് ചെറിയൊരു പോറലൊക്കെ സംഭവിച്ചു. കരടി ഇതേപോലെ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിലൊക്കെ ഞാൻ ഇന്ന് പറയാനില്ലെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയാന്ന് വെച്ചാൽ ഇന്നോ ഇന്നലെയോ അല്ല, ഇത് എൻ്റെ ഈ വീട്ടിൽ വന്നത് ഞാനിത് പർവ്വതീകരിക്കുകയോ വേറെ നിസ്സാരമായിട്ട് ഞാൻ തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ വയനാട് ജില്ലയിൽ പല ഭാഗങ്ങളിലും ആന വന്ന് എത്രയാളൊക്കെ ഒന്നും ഞാൻ തിരുനെല്ലി പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് ജീവനക്കാരായിരുന്നു തൽക്കാലം പാർട്ട് ടൈം ആയിട്ട് 10 വർഷം. അവിടെ നിന്ന് പലപ്പോഴും ആ കൊല്ലം തന്നെ പലവട്ടെ കടുവ എത്രയാളാണ് ഇപ്പോൾ കടുവ പിടിച്ചു. കടുവ പിടിച്ചു കഴിഞ്ഞാൽ ജനപ്രതികൾ ഓടിവരും, സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഓടിവരും. അവസാനം ഒരുക്കെ വന്ന് ആ ഒരു 10 ലക്ഷം രൂപ, ഈ 10 ലക്ഷം രൂപയാണ് ഒരു മനുഷ്യൻ്റെ. അപ്പം അത് പിന്നെ സർക്കാർ ഖജനാവുന്ന 10 ലക്ഷം രൂപ മറ്റേ പണ്ടെന്ന് ഇത്ര വേണ്ടെന്ന് പിന്നെ ശാശ്വതമായ ഒരു പരിഹാരം. പിന്നെ ഇതും പറയാം, ഇവിടുത്തെ സാധാരണക്കാരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, കർഷകന്മാരുണ്ട്, രാവിലെ ജീവിക്കാൻ വേണ്ടി റബ്ബർ വെട്ടുന്ന തൊഴിലാളികളുണ്ട്. അവർ 4 മണിക്ക് എഴുന്നേറ്റാ പോകുന്നത് ഈ സാധനങ്ങൾ കടിക്കും. പിന്നെ ജീവിക്കാൻ വേണ്ടി പിന്നെ തൊഴിലാളികളുണ്ട്, പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർ, പിന്നെ പണിക്ക് വന്ന ആൾക്കാർ. ഇവരൊക്കെ രാവിലെ 8 മണിക്ക് പണിക്കെടുത്തണമെങ്കിൽ രാവിലെ ആ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പോകണം. പിന്നെ രാവിലെ കട തുറക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ജോലിക്ക് വന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, പിന്നെ രാവിലെ സ്കൂളിലേക്ക് വന്ന കുട്ടികളുണ്ട്. കുട്ടികളെ വിടുമ്പോൾ കുട്ടികളെ വിട്ടിട്ട് തിരിച്ചു വരുന്നവരെ ഇപ്പം പുലിയോ കടുവയോ കരടിയോ എന്ത് വന്യമൃഗങ്ങളെ ശല്യം. ഇതിന് ഇസെറ്റ് കാറ്റഗറിയിലാന്ന് വിധിക്കുന്ന മന്ത്രിമാർ. പിന്നെ ഇവരൊക്കെ പോകുന്നത് കാറിലും ഇസെറ്റ് കാറ്റഗറിയിലാണ്. അവർക്കാണ് ആദ്യം പോകുന്നത്. പിന്നെ പാവപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ രാവും പകലും അവർക്ക്
ഉറക്കില്ല. കടുവേനെ പിടിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങളെ ശകാരം, ജനങ്ങളെ ഗരാവോ. കടുവേനെ പിടിവെക്കാൻ ഓർഡർ കൊടുത്താൽ കോടതി വിധി, കലക്ടർ സസ്പെൻഡ്, DFO സസ്പെൻഡ്. ഇത് നീതി നിയമം അല്ലേ? നീതിമാന്മാര് നിയമം വരാത്ത ഇതൊക്കെ അറിയൂലേ? അറിയാഞ്ഞിട്ട് കൊണ്ടോ അല്ല ഇങ്ങനെ മതി എന്ന് വിചാരിച്ചു. ഞാൻ കൃത്യമായിട്ട് പറയുന്നതാണ്, ഒരു ഭാഗത്തല്ല സൈഡ് വെച്ചിട്ട്. ശരിക്ക് റബ്ബർ തൊഴിലാളികളുടെ കാര്യം 4 മണിക്ക് എഴുന്നേറ്റ് പോന്നേ. നിങ്ങൾ വയനാട്ടുകാരനായതുകൊണ്ട് നിങ്ങളോട് പറയുന്നേ, 4 മണിക്ക് തൊഴിലാളികൾ പോന്നത് റബ്ബർ വീട്ടിൽ നിന്ന്. ഇപ്പം കഴിഞ്ഞ വർഷം തോമസ് ചേട്ടനാ ഇതൊക്കെ അനുഭവം. ഇതിപ്പോ ഞാനിത് പർവ്വതിരിക്കലും ഒറ്റപ്പെട്ടില്ല, പക്ഷെ എന്റെ വികാരം അന്നും ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഈ വന്യമൃഗങ്ങൾ, ഒന്നുകിൽ വന്യമൃഗം അല്ലെങ്കിൽ മനുഷ്യർ മതി, അല്ലെങ്കിൽ സർക്കാർ വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുവരുത്താം. അതേ എനിക്ക് പറയാനില്ല.
കാടിറങ്ങുന്ന മൃഗങ്ങൾ ഒരു വിഭാഗം മനുഷ്യർക്ക് കാഴ്ചയ്ക്കുള്ള കൗതുകമോ ആവേശമോ ഒക്കെയായി മാറുമ്പോഴും ആഘോഷിക്കപ്പെടുമ്പോഴും ജീവിതവും ജീവനും കയ്യിൽ പിടിച്ച് ഭീതിയോടെ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്നവരെ പൊതുസമൂഹം വേണ്ട രീതിയിൽ പരിഗണിക്കാറില്ല എന്നതാണ് വസ്തുത. മറ്റേതൊരു മേഖലയിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അധികാരികളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും കാണിക്കുന്ന ആവേശം വന്യജീവി പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നത് പലപ്പോഴും നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാകുന്നു. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങൾ കാരണം മനുഷ്യജീവനും കൃഷിയിടങ്ങളും മുമ്പെങ്ങുമില്ലാത്ത വിധം ഭീഷണി നേരിടുകയാണ്. കൃത്യമായ പഠനവും ആസൂത്രണവും ഈ വിഷയത്തിൽ നടക്കുന്നില്ല എന്ന വസ്തുത നമ്മൾ മറന്നുകൂടാ. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാതെയുള്ള വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ അലോസരമുണ്ടാകാതെയുള്ള എന്ത് പരിഹാരമാണ് കാണാനാവുക? ഗുരുതരമായ പ്രശ്നത്തെ നേരിടാൻ ഗൌരവത്തോടെയുള്ള സമീപനം തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വർഷാവർഷം പുറത്തുവരുന്നുണ്ടെങ്കിലും പ്രശ്നപരിഹാരം മാത്രം അകലെയാകുന്ന അവസ്ഥയ്ക്കാണ് മാറ്റം വരേണ്ടത്. വാഗ്വാദങ്ങൾക്കപ്പുറം ക്രിയാത്മകമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ചല്ലേ ചർച്ചകൾ ഉയരേണ്ടത്?
നിർവഹണം ഭാഗ്യലക്ഷ്മി, റെനീഷ് അരിപ്പള്ളി.
നാടിറങ്ങുന്ന കാട്ടുനീതി, അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റുള്ളി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി.